പ്രൈസ് ദ ലോർഡ്. സ്നേഹമുള്ളവരെ, യേശുവിൻ്റെ കാലത്തെ പലസ്തീനായുടെ സവിശേഷതകൾ പഠന വിഷയമാക്കിക്കൊണ്ടിരിക്കുകയാണ് നമ്മൾ ഈ പരമ്പരയിലൂടെ. യേശുവിൻ്റെ കാലത്തെ മതാത്മക അവസ്ഥയെക്കുറിച്ചാണ് നമ്മൾ കഴിഞ്ഞ ചില പ്രഭാഷണങ്ങളിൽ പഠിച്ചത്, ചർച്ച ചെയ്തത്. ഇന്ന് നമ്മൾ ചർച്ച ചെയ്യാൻ പോകുന്നത് ഇസ്രായേൽ ജനത്തിൻ്റെ പ്രതീക്ഷകളെക്കുറിച്ചാണ്. യേശുവിൻ്റെ കാലത്ത് പലസ്തീനായി ജീവിച്ചിരുന്ന യഹൂദർ എന്തെന്ത് പ്രത്യാശകളാണ്, പ്രതീക്ഷകളാണ് കാത്തു സൂക്ഷിച്ചിരുന്നത്? പ്രത്യേകിച്ചും രക്ഷയെ സംബന്ധിച്ച, രക്ഷകനെ സംബന്ധിച്ച അവരുടെ സങ്കല്പങ്ങൾ എന്തായിരുന്നു? ആ സങ്കല്പങ്ങളുടെ വെളിച്ചത്തിലാണ് നമുക്ക് യേശുവിൻ്റെ പ്രവർത്തനങ്ങളെയും യേശുവിൻ്റെ വ്യക്തിത്വത്തെയും എപ്രകാരം യഹൂദർ മനസ്സിലാക്കി എന്ന് ഗ്രഹിക്കാൻ കഴിയുകയുള്ളൂ. അവരുടെ പ്രതീക്ഷകളെയും സങ്കല്പങ്ങളെയും കുറിച്ച് ചിന്തിക്കുമ്പോൾ ആദ്യമേ നമ്മൾ മനസ്സിലേക്ക് കടന്നു വരേണ്ട ഒരു ചിന്ത ഇസ്രായേൽ ജനത്തിൻ്റെ പ്രത്യേകതയാണ്. തങ്ങളൊരു സവിശേഷ ജനതയാണ്, മറ്റു ജനതകളിൽ നിന്ന് വ്യത്യസ്തരാണ് തങ്ങൾ എന്ന് യഹൂദർ എന്നും കരുതിയിരുന്നു. ഇന്നും അങ്ങനെ തന്നെയാണ് അവർ കരുതുന്നത്. ആ പ്രത്യേകത ദൈവം തന്നെ അവർക്ക് നൽകി എന്നവർ വിശ്വസിക്കുന്ന ഒരു വിളിയാണ്. ദൈവം പ്രത്യേകം തിരഞ്ഞെടുത്തതാണ് തങ്ങൾ, ഇസ്രായേൽ ജനം എന്നവർ വിശ്വസിച്ചിരുന്നു. ഇസ്രായേൽ ജനത്തെ ദൈവം തിരഞ്ഞെടുത്തതിൻ്റെ ചരിത്രം ബൈബിളിൽ ഉടനീളം രേഖപ്പെടുത്തിയിട്ടുണ്ട്. വാസ്തവത്തിൽ രക്ഷാചരിത്രം തന്നെ ഈ ഇസ്രായേൽ ജനവും ദൈവവും തമ്മിലുള്ള ബന്ധത്തിൻ്റെ ചരിത്രമാണ്. ആ ചരിത്രം ആരംഭിക്കുന്നത് അബ്രാഹത്തിൻ്റെ വിളിയിലൂടെയാണ്. ദൈവം ഹാരാനിൽ വെച്ച് അബ്രാമിനെ വിളിച്ചു, മറ്റ് ജനതകൾ അവനെ വേർപെടുത്തി, പ്രത്യേകമായ ലക്ഷ്യം നൽകി അവനെ നയിച്ചു. ഞാൻ കാണിച്ചു തരുന്ന ദേശത്തേക്ക് നീ പോകണം, അതിന് ഒരുക്കമായി നിൻ്റെ പിതൃഭവനത്തെയും ബന്ധുക്കളെയും രാജ്യത്തെയും ഒക്കെ വിട്ട് ഉപേക്ഷിക്കണം എന്ന് കർത്താവിനോട് ആവശ്യപ്പെട്ടിരുന്നു. ഇങ്ങനെ പ്രത്യേകമായി വിളിച്ച് തിരഞ്ഞെടുത്ത് മാറ്റി നിർത്തിയ വ്യക്തിയാണ് അബ്രാഹം. ആ അബ്രാഹത്തിന് ദൈവം നൽകിയൊരു വാഗ്ദാനമുണ്ടായിരുന്നു. ആ വാഗ്ദാനം ഇതാണ്: നിന്നിലൂടെ ഭൂമുഖത്തെ എല്ലാ ജനതകളും അനുഗ്രഹീതരാകും. എല്ലാ ജനതകളുടെയും മേൽ ദൈവം ചൊരിയാൻ പോകുന്ന അനുഗ്രഹത്തിൻ്റെ ഒരു നീർച്ചാലായിരിക്കണം ഇസ്രായേൽ ജനം എന്ന് ദൈവം ആഗ്രഹിച്ചു. ഇസ്രായേൽ അത് വിശ്വസിച്ചു. അങ്ങനെ ദൈവത്തിൻ്റെ പ്രത്യേക തിരഞ്ഞെടുപ്പിന് പാത്രീഭൂതരായ ജനങ്ങളാണ് തങ്ങൾ എന്ന് ഇസ്രായേൽക്കാർക്കൊരു അവബോധമുണ്ടായിരുന്നു. ഈ അനുഗ്രഹം എപ്രകാരമാണ് എല്ലാ ജനതകൾക്കും നൽകേണ്ടത് എന്നതിനെക്കുറിച്ച് പലപ്പോഴും അവ്യക്തത നിലനിന്നു. മുഖ്യമായും അവർ കരുതിയത് തങ്ങളിലൂടെ ദൈവം എല്ലാ ജനങ്ങളെയും അനുഗ്രഹിക്കും, അതിന് ഇസ്രായേൽ തന്നെ ഒരു ജനതയായി ഒരു രാജ്യമായി വളരണം, ഇസ്രായേലിലൂടെ ദൈവത്തിൻ്റെ ഭരണം ലോകത്തെല്ലായിടത്തും സംജാതമാകണം. അപ്പോൾ ദൈവഭരണത്തിൻ്റെ ഉപാധികളായി, ഉപകരണങ്ങളായി ദൈവം തങ്ങളെ തിരഞ്ഞെടുത്തിരിക്കുന്നു എന്ന് ഇസ്രായേൽക്കാർ വിശ്വസിച്ചിരുന്നു. ആ വിശ്വാസത്തിന് മതിയായ അടിത്തറയുമുണ്ട്. ദൈവം അത്ഭുതകരമായി അവരുടെ ചരിത്രത്തിൽ ഇടപെട്ട അനേകം സംഭവങ്ങൾ രേഖപ്പെടുത്തിയിട്ടുണ്ട് ബൈബിളിൽ. വിളിച്ച് വേർപെടുത്തി നയിച്ച ദൈവം അബ്രാഹത്തിൻ്റെ കൂടെ എപ്പോഴും ഉണ്ടായിരുന്നു. പക്ഷേ അബ്രാഹത്തിൻ്റെ സന്തതികൾ കാലക്രമത്തിൽ ഈജിപ്തിൽ അടിമകളായിത്തീർന്നു. ആ അടിമത്വത്തിൽ അവരെ മോചിപ്പിച്ചുകൊണ്ടാണ് ദൈവം അടുത്ത പടി രക്ഷാചരിത്രം മുന്നോട്ട് നയിക്കുന്നത്. ഈജിപ്തിൽ നിന്നുള്ള അത്ഭുതകരമായ വിമോചനം അവരെ ഒരു ജനതയാക്കുന്നതിൻ്റെ അടുത്ത പടിയായിരുന്നു. കാനാൻ ദേശം അവർക്ക് ദൈവം സ്വന്തമായി കൊടുത്തു. അതിനുവേണ്ടിയുള്ള യുദ്ധങ്ങൾ നയിച്ച ദൈവമാണ്. അങ്ങനെ കാനാനിൽ അവരെ കുടിയിരുത്തി അവരെ ഒരു രാജ്യമാക്കി മാറ്റി. ഇസ്രായേൽ ജനം ശക്തമായൊരു രാഷ്ട്രമായി, ഒരു രാജ്യമായി, ദൈവഭരണം ലോകത്തെമ്പാടും സ്ഥാപിക്കാൻ കെൽപ്പുള്ള ഒരു രാജ്യമാണ് തങ്ങളെന്ന് ഒരു കരുതി ദാവീദിൻ്റെ ഭരണകാലമായപ്പോൾ. പക്ഷേ ദാവീദിന് ശേഷം ശക്തനായ സോളമൺ, പക്ഷേ പിന്നീട് വന്നത് പിളർപ്പാണ്. രാജ്യം വിഭജിക്കപ്പെട്ടു, ചിതറിപ്പോകേണ്ടി വന്നു. അവസാനം BC 587 ഇസ്രായേൽ ജനം അടിമകളായി മാറി ബാബിലോണിലെ അടിമത്തത്തിൽ. പക്ഷേ ബാബിലോണിലെ അടിമത്തം ദീർഘകാലം നീണ്ടു നിന്നില്ല. അവർ വീണ്ടും കടന്നു വന്നു. ദൈവം അവരെ വീണ്ടും വിമോചിപ്പിച്ചു, ബാബിലോണിൽ നിന്ന് മടക്കിക്കൊണ്ടുവന്നു. വീണ്ടും ഒരു ജനതയാക്കാനുള്ള ആ ഒരു ശ്രമം ദൈവം തുടരുകയാണ്. ഇങ്ങനെ അനുഭവങ്ങൾ അവരെ പഠിപ്പിച്ചൊരു പാഠമുണ്ട്: തങ്ങൾ ദൈവത്തിൻ്റെ പ്രത്യേകം തിരഞ്ഞെടുക്കപ്പെട്ട ജനമാണ്, തങ്ങളിലൂടെയാണ് ദൈവം ഈ ലോകത്തിന് മുഴുവൻ രക്ഷ നൽകാൻ പോകുന്നത്. അത് യേശുവിൻ്റെ വരവിന് ഏതാണ്ട് 150 വർഷം മുമ്പ് വീണ്ടും വളരെ ശക്തമായ വിധത്തിൽ അവർക്ക് അനുഭവവേദ്യമായി. BC 167 സിറിയൻ ചക്രവർത്തിയായ അന്ത്യോക്യസ് ഇപ്പഫാനസ് ഇസ്രായേൽക്കാർക്കെതിരെ ശക്തമായൊരു മതപീഡനം നടത്തുകയും ഇസ്രായേൽ വിശ്വാസം തന്നെ, ഇസ്രായേലിൻ്റെ വിശ്വാസം തന്നെ തുടച്ചു മാറ്റാനായിട്ട് ശ്രമിക്കുകയും ചെയ്ത സാഹചര്യത്തിൽ മക്കബായ കുടുംബം മത്തത്തിയാസ് എന്ന പിതാവിൻ്റെ അഞ്ചു മക്കൾ ചേർന്ന് യൂദാസ് മക്കബ യൂസഫ് സഹോദരങ്ങളും ചേർന്ന് നടത്തിയ ചെറുത്തുനിൽപ്പിൻ്റെ ഫലമായി വിജാതീയ ശത്രുക്കളെ തോൽപ്പിക്കാനും സ്വന്തമായ രാജ്യം സ്ഥാപിക്കാനും മക്കബായർക്ക് സാധിച്ചു. ഇപ്പോഴ് ഈജിപ്തിൽ നിന്നുള്ള വിമോചനം, ബാബിലോണിൽ നിന്നുള്ള വിമോചനം, വീണ്ടും സിറിയക്കാരിൽ നിന്നുള്ള വിമോചനം, ഇങ്ങനെ തുടർച്ചയായി അവർക്ക് ലഭിച്ച വിമോചനത്തിലൂടെ അവർ കാത്തുസൂക്ഷിച്ച ഒരു വലിയ ആശയമുണ്ട്, പ്രത്യാശയുണ്ട്. ദൈവം തങ്ങളുടെ കാര്യത്തിൽ ഇടപെടും, തങ്ങളിലൂടെ ലോക ജനതകളെ മുഴുവനും തന്നിലേക്ക് ദൈവത്തിലേക്ക് നയിക്കും എന്ന പ്രത്യാശ. ഈ പ്രത്യാശയാണ് വാസ്തവത്തിൽ വിവിധ രൂപങ്ങളിൽ പ്രത്യക്ഷപ്പെട്ടുകൊണ്ടേയിരുന്നത്. ഇസ്രായേൽ ജനത്തിൻ്റെ പ്രത്യാശ ഒരു ഒരേ ഐക്യരൂപമുള്ളതായിരുന്നു എന്ന് പറയാനാവില്ല. എന്താണ് ഇസ്രായേൽ ജനത്തിൽ നിന്ന് ദൈവം പ്രതീക്ഷിക്കുന്നത്? എന്തായിരിക്കും ലോകത്തിൽ അവരുടെ സ്ഥാനം? ലോകത്തെ മുഴുവനും ഭരിക്കാനായിട്ട് തങ്ങൾ തിരഞ്ഞെടുക്കപ്പെട്ടവരാണ് എന്ന് അവർ കരുതുന്ന ചില ബൈബിൾ ഭാഗങ്ങളൊക്കെ നമുക്ക് കാണാൻ സാധിക്കും. പ്രവാചകന്മാരുടെ ചില പ്രവചനങ്ങൾ ജെറൂസലമിനെ കേന്ദ്രമാക്കിക്കൊണ്ട് ലോക ജനതകൾ മുഴുവനും ജെറൂസലമിലേക്ക് പ്രവഹിക്കുന്നതായി പറഞ്ഞു വച്ചിട്ടുണ്ട്. ഉദാഹരണത്തിന്, യേശയ്യായുടെ പുസ്തകം 2-ാം അധ്യായത്തിൽ ജെറൂസലം രക്ഷാകേന്ദ്രം എന്ന ശീർഷകത്തിൽ കൊടുക്കുന്ന ഒരു പ്രവചനമുണ്ട്. 2-ാം അധ്യായം 1-4 വാക്യങ്ങൾ, യൂദായെയും ജെറൂസലമിനെയും കുറിച്ച് ആമോസിൻ്റെ പുത്രനായ യേശയ്യായ്ക്കുണ്ടായ അരുളപ്പാട്. അവസാന നാളുകളിൽ കർത്താവിൻ്റെ ആലയം സ്ഥിതി ചെയ്യുന്ന പർവ്വതം എല്ലാ പർവ്വതങ്ങൾക്കും മുകളിൽ ഉയർന്നു നിൽക്കും. എല്ലാ ജനതകളും അതിലേക്ക് ഒഴുകും. അനേകം ജനതകൾ പറയും, വരുവിൻ നമുക്ക് കർത്താവിൻ്റെ ഗിരിയിലേക്ക്, യാക്കോബിൻ്റെ ദൈവത്തിൻ്റെ ഭവനത്തിലേക്ക് പോകാം. അവിടുന്ന് തൻ്റെ മാർഗങ്ങൾ നമ്മെ പഠിപ്പിക്കും, നാം ആ പാതകളിൽ ചരിക്കും. കർത്താവിൻ്റെ ഭവനം ജെറൂസലമിലാണെന്നും സകല ജനതകളും ജെറൂസലമിലേക്ക് വരുമെന്നുമുള്ള പ്രത്യാശയാണ് യേശയ്യ പ്രവാചകൻ ജനങ്ങൾക്ക് കൈമാറിയത്. ജെറൂസലമിൻ്റെ ഭാവി മഹത്വത്തെക്കുറിച്ച് 3-ാം യേശയ്യ എന്നറിയപ്പെടുന്ന യേശയ്യയുടെ പുസ്തകം 60-ാം അധ്യായത്തിൽ ഇപ്രകാരം നമ്മൾ കാണും. 60-ാം അധ്യായം 1-7 വാക്യങ്ങളിൽ ജെറൂസലമിൻ്റെ ഭാവി മഹത്വത്തെക്കുറിച്ചുള്ള പ്രവാചകൻ്റെ ദർശനമാണ് അവതരിപ്പിക്കുന്നത്. ഉണർന്ന് പ്രശോഭിക്കുക, നിന്റെ പ്രകാശം വന്നു ചേർന്നിരിക്കുന്നു, കർത്താവിൻ്റെ മഹത്വം നിന്റെ മേൽ ഉദിച്ചിരിക്കുന്നു. അന്ധകാരം ഭൂമിയെയും കൂരിരുട്ട് ജനതകളെയും മൂടും, എന്നാൽ കർത്താവ് നിന്റെ മേൽ ഉദിക്കും, അവിടുത്തെ മഹത്വം നിന്നിൽ ദൃശ്യമാവുകയും ചെയ്യും. ജനതകൾ നിന്റെ പ്രകാശത്തിലേക്കും രാജാക്കന്മാരുടെ ഉദയശോഭയിലേക്കും വരും. കണ്ണുകൾ ഉയർത്തി ചുറ്റും നോക്കിക്കാണുക, ഓരൊരുമിച്ചുകൂടി നിന്റെ അടുത്തേക്ക് വരുന്നു. നിന്റെ പുത്രന്മാർ ദൂരെ നിന്ന് വരും, പുത്രിമാർ കരങ്ങളിൽ സംവഹിക്കപ്പെടും. ഇതെല്ലാം ദർശിച്ച് നീ തേജസ്വിനിയാകും. സമുദ്രത്തിലെ സമ്പത്ത് നിന്റെ അടുക്കൽ കൊണ്ടുവരികയും ജനതകളുടെ ധനം നിനക്ക് ലഭിക്കുകയും ചെയ്യുമ്പോൾ നിൻ്റെ ഹൃദയം ആനന്ദപുളകിതമാകും. അപ്പോൾ ഇസ്രായേലിൻ്റെ രക്ഷാകര ചരിത്രത്തിലുള്ള ദൗത്യം ജെറൂസലമിനെ കേന്ദ്രമാക്കിക്കൊണ്ട് ലോക ജനതകളെ മുഴുവനും നയിക്കുക എന്നതാണെന്ന് ഇപ്രകാരമുള്ള പ്രവചനങ്ങളിലൂടെ കാണാൻ സാധിക്കും. ഭാവി മഹത്വത്തെക്കുറിച്ച്, രക്ഷയെക്കുറിച്ചുള്ള പ്രവചനങ്ങളിൽ ദൈവരാജ്യമെന്ന സങ്കല്പത്തിന് വലിയ പ്രാധാന്യം കൊടുക്കുന്നുണ്ട്. യേശയ്യയുടെ പുസ്തകം 40-ാം അധ്യായത്തിൽ, അത് 2-ാം യേശയ്യ എന്ന് പറയുന്ന ഭാഗത്തിൻ്റെ തുടക്കമാണ്. 40-ാം അധ്യായം 10-ാമത്തെ വാക്യം ഇപ്രകാരം നമ്മൾ വായിക്കുന്നു. യൂദായുടെ പട്ടണങ്ങളോട് പറയുക, ഇതാ നിൻ്റെ ദൈവം, ഇതാ ദൈവമായ കർത്താവ് ശക്തിയോടെ വരുന്നു. അവിടുന്ന് കരബലത്താൽ ഭരണം നടത്തുന്നു, സമ്മാനം അവിടുത്തെ കൈകളിലുണ്ട്. പ്രവാസികളായി കഴിയുന്നവരോടാണ് യേശയ്യയിലൂടെ ദൈവം അരുളി ചെയ്യുന്നത്. ദൈവം ശക്തമായ കരത്താൽ ഭരണം നടത്തുന്നു. ഈ ഭരണത്തെക്കുറിച്ച് വീണ്ടും യേശയ്യയുടെ പുസ്തകം 52-ാം അധ്യായം 7-ാമത്തെ വാക്യത്തിൽ നമ്മൾ ഇപ്രകാരം കാണും. സദ്വാർത്ത അറിയിക്കുകയും സമാധാനം വിളംബരം ചെയ്യുകയും രക്ഷയുടെ സന്ദേശം പ്രഘോഷിക്കുകയും സിയോനോട് നിന്റെ ദൈവം ഭരിക്കുന്നു എന്ന് പറയുകയും ചെയ്യുന്നവൻ്റെ പാദം മലമുകളിൽ എത്ര മനോഹരമാണ്. ദൈവം ഭരിക്കുന്നു, ദൈവം ശക്തിയോടെ വരുന്നു, ഇതെല്ലാം പ്രവചനങ്ങളാണ്. ഈ പ്രവചനങ്ങൾ ഇസ്രായേൽ ജനത്തിൻ്റെ പിതൃസ്വത്തായി കാത്തുസൂക്ഷിക്കപ്പെട്ടിരുന്നു. ദൈവത്തിൻ്റെ ഭരണത്തിന് ഉപാധികളാകേണ്ട, ദൈവത്തിൻ്റെ ഭരണത്തിന് ഉപകരണങ്ങളാവേണ്ട ഇസ്രായേൽ ജനം യേശുവിൻ്റെ കാലത്ത് വാസ്തവത്തിൽ ഒരു വിദേശ മേൽക്കോയ്മയ്ക്ക് കീഴിൽ കഴിയുകയായിരുന്നു എന്ന് നമ്മൾ കണ്ടു കഴിഞ്ഞു. വലിയ പ്രതീക്ഷകളുള്ളവരാണ്, വലിയ വാഗ്ദാനങ്ങൾക്ക് ഉടമകളാണ്. പക്ഷേ യാഥാർത്ഥ്യം നേരെ മറിച്ച, ചരിത്രപരമായ യാഥാർത്ഥ്യം അവരെ റോമിൻ്റെ ഒരു കോളനിയാക്കി മാറ്റിയിരിക്കുകയാണ്. റോമൻ ഭരണത്തിന് കീഴിൽ കഴിയുന്ന ഇസ്രായേൽ ജനം കാത്തുസൂക്ഷിക്കുന്ന പ്രതീക്ഷകൾ, ആ പ്രതീക്ഷകളുടെ അടിസ്ഥാനമാണ് നമ്മൾ ഇപ്പോൾ കണ്ടത്. ദൈവം തങ്ങളെ പ്രത്യേകമായൊരു ജനമായി തിരഞ്ഞെടുത്തിരിക്കുന്നു, പ്രത്യേകമായ ദൗത്യം തങ്ങളെ ഏൽപ്പിച്ചിരിക്കുന്നു. ലോകത്തെ മുഴുവനും ദൈവത്തിലേക്ക് നയിക്കുക, ലോകത്തിൽ മുഴുവനും ദൈവത്തിൻ്റെ ഭരണം എത്തിക്കുക, അതിന് ദൈവം തങ്ങളെ ഒരു ഉപകരണമാക്കി. എപ്പോഴാണ് ഈ ഭരണം യാഥാർത്ഥ്യമാവുക? ആനുകാലിക യാഥാർത്ഥ്യങ്ങളെ തകിടം മറിച്ചുകൊണ്ട്, അഥവാ റോമൻ ഭരണത്തെയും മറ്റ് വിദേശ മേൽക്കോയ്മകളെയും തകിടം മറിച്ചുകൊണ്ട് എപ്പോഴാണ് ദൈവം ഭരണം നടത്താനായിട്ട് വരുന്നത്? എങ്ങനെയാണ് ഈ ഭരണം യാഥാർത്ഥ്യമാവുക? അതിനെക്കുറിച്ച് വ്യത്യസ്തമായ കാഴ്ചപ്പാടുകളുണ്ടായിരുന്നു. യേശുവിൻ്റെ കാലത്തെ പ്രതീക്ഷകൾ വ്യക്തമാക്കുന്ന ചില ഭാഗങ്ങൾ സുവിശേഷങ്ങളിൽ തന്നെ കാണും. ഉദാഹരണത്തിന്, യേശുവിനെ ദേവാലയത്തിലേക്ക് കാഴ്ചവെക്കാനായി കൊണ്ടുവന്നപ്പോൾ തിരിച്ചറിഞ്ഞ വൃദ്ധനായ ശിമയോനെക്കുറിച്ചുള്ള ഒരു പരാമർശം ശ്രദ്ധേയമാണ്. ലൂക്ക എഴുതിയ സുവിശേഷം 2:25 ഇപ്രകാരമാണ് നമ്മൾ വായിക്കുന്നത്. ജെറൂസലമിൽ ശിമയോൻ എന്നൊരുവൻ ജീവിച്ചിരുന്നു. അവൻ നീതിമാനും ദൈവഭക്തനും ഇസ്രായേലിൻ്റെ ആശ്വാസം പ്രതീക്ഷിച്ചിരുന്നവരുമാണ്. പരിശുദ്ധാത്മാവ് അവൻ്റെ മേലുണ്ടായിരുന്നു. കർത്താവിൻ്റെ അഭിഷിക്തനെ കാണുന്നതുവരെ മരിക്കുകയില്ല എന്ന് പരിശുദ്ധാത്മാവ് അവന് വെളിപ്പെടുത്തിയിരുന്നു. ഇസ്രായേലിൻ്റെ ആശ്വാസം പ്രതീക്ഷിച്ച് കഴിയുന്നവൻ, കർത്താവിൻ്റെ അഭിഷിക്തനെ കാണുന്നതുവരെ മരിക്കുകയില്ല എന്ന് വാഗ്ദാനം ലഭിച്ചവൻ, ഇതാണ് ശിമയോൻ. അപ്പോൾ ഇസ്രായേൽ ജനത്തിൻ്റെ അന്നത്തെ പ്രതീക്ഷകളിലേക്ക് ശ്രദ്ധ തിരിക്കുന്ന ഒരു സൂചനയാണ് ലൂക്ക ഇവിടെ നൽകുന്നത്. ഇസ്രായേലിൻ്റെ ആശ്വാസം, എന്താണ് ഈ ആശ്വാസം? ഇസ്രായേലിൻ്റെ വിമോചനമാണ്. ദൈവം നൽകുന്ന സ്വാതന്ത്ര്യം, ദൈവം നൽകുന്ന വിമോചനം, ആ വിമോചനം എപ്രകാരമാണ് കിട്ടുക എന്നും ഇവിടെ സൂചിപ്പിക്കുന്നുണ്ട്. കർത്താവിൻ്റെ അഭിഷിക്തനെ കാണുന്നതുവരെ മരിക്കുകയില്ല. അപ്പോൾ അഭിഷിക്തനെ അയച്ച് ഇസ്രായേൽ ജനത്തെ മോചിപ്പിക്കും ദൈവം എന്ന പ്രതീക്ഷയാണ് ഇവിടെ നമുക്ക് വ്യക്തമായി തെളിഞ്ഞു വരിക. ആ അധ്യായത്തിൽ തന്നെ ശിമയോൻ്റെ പ്രവചനത്തിന് ശേഷം രംഗത്ത് വരുന്ന മറ്റൊരു വ്യക്തി ഫനുവേലിൻ്റെ പുത്രിയും ആശേർ വംശജയുമായ അന്ന എന്ന പ്രവാചിക. ലൂക്കായുടെ സുവിശേഷം 2:36-38 വാക്യങ്ങളിലാണ് അവളെക്കുറിച്ച് പറയുന്നത്. ഇവൾ കന്യകാപ്രായം മുതൽ 7 ഭർത്താവിനോടൊത്ത് ജീവിച്ചു. 84 വിധവ ദേവാലയം വിട്ടുപോകാതെ രാവകൾ ദൈവത്തെ സ്തുതിച്ചുകൊണ്ട് ഉപവാസത്തിലും പ്രാർത്ഥനയിലും കഴിയുകയായിരുന്നു. വൃദ്ധനായ ശിമയോൻ, വൃദ്ധനായ ഹന്ന, രണ്ടുപേരും ഇസ്രായേൽ ജനത്തിൻ്റെ കാതലാണ്. ഇസ്രായേലിലെ ഭക്തജീവിതം നയിക്കുന്ന വിശ്വാസികളുടെ പ്രതീകങ്ങളായിട്ടാണ് ലൂക്ക ഈ രണ്ട് വ്യക്തികളെ അവതരിപ്പിക്കുന്നത്. അവൾ അപ്പോൾ തന്നെ മുമ്പോട്ട് വന്ന് ദൈവത്തെ സ്തുതിക്കുകയും ജെറൂസലമിൽ രക്ഷ പ്രതീക്ഷിച്ചുകൊണ്ടിരുന്ന എല്ലാവരോടും ശിശുവിനെക്കുറിച്ച് സംസാരിക്കുകയും ചെയ്തു. രക്ഷ പ്രതീക്ഷിച്ചുകൊണ്ടിരുന്നൊരു ജനമാണ് ജെറൂസലമിലുണ്ടായിരുന്നത്. ആ രക്ഷയെക്കുറിച്ചുള്ള പ്രതീക്ഷകൾ അനേകം തരത്തിൽ സുവിശേഷങ്ങൾ തന്നെ രേഖപ്പെടുത്തുന്നുണ്ട്. മറ്റൊരു ഉദാഹരണം നമുക്കെടുക്കാം. യോഹന്നാൻ്റെ സുവിശേഷത്തിൽ നിന്ന്, സ്നാപകയോഹന്നാൻ രംഗപ്രവേശം ചെയ്തു. അനുതാപത്തിനുള്ള ആഹ്വാനവുമായിട്ടാണ് സ്നാപകൻ ജോർദാൻ നദിയുടെ തീരത്ത് യൂദയാ മരുഭൂമിയിൽ പ്രത്യക്ഷനായത്. അദ്ദേഹത്തിൻ്റെ പ്രസംഗം കേട്ട് അനേകം ആളുകൾ യോഹന്നാൻ്റെ അടുക്കിലേക്ക് വന്നു. ആരാണ് ഈ യോഹന്നാൻ എന്ന് അറിയാൻ സാൻഹെദ്രിൻ സംഘം നിയോഗിച്ച ഒരു നിവേദക സംഘം യോഹന്നാൻ്റെ അടുക്കിലേക്ക് വന്നു. അത് യോഹന്നാൻ എഴുതിയ സുവിശേഷം 1:19-23 വാക്യങ്ങൾ രേഖപ്പെടുത്തിയിട്ടുണ്ട്. അവരുടെ ചോദ്യവും ആ ചോദ്യത്തിന് യോഹന്നാൻ നൽകുന്ന ഉത്തരവും ഇസ്രായേലിനത്തിൻ്റെ സമകാലിക പ്രതീക്ഷകളിലേക്ക് ശ്രദ്ധ തിരിക്കുന്നതാണ്. നീ ആരാണ് എന്ന് ചോദിക്കാൻ യഹൂദർ ജെറൂസലമിൽ നിന്ന് പുരോഹിതന്മാരെയും ലേവ്യരെയും അയച്ചപ്പോൾ യോഹന്നാൻ്റെ സാക്ഷ്യം ഇതായിരുന്നു, ഞാൻ ക്രിസ്തു അല്ല. അവൻ അസന്നിഗ്ധമായി പ്രഖ്യാപിച്ചു. അവർ ചോദിച്ചു, എങ്കിൽ പിന്നെ നീ ആരാണ്? ഏലിയായോ? അല്ല എന്നവൻ പ്രതിവചിച്ചു. അവർ വീണ്ടും ചോദിച്ചു, നീ പ്രവാചകനാണോ? അല്ല, അവൻ മറുപടി നൽകി. അങ്ങനെയെങ്കിൽ നീ ആരാണ്? ഞങ്ങളെ അയച്ചവർക്ക് ഞങ്ങൾ എന്തു മറുപടി കൊടുക്കണം? വീണ്ടും വീണ്ടും ആവർത്തിച്ച് ചോദിക്കുന്ന ചോദ്യം, നീ ആരാണ്? അതിന് ഞാൻ ക്രിസ്തുവല്ല, ഞാൻ ഏലിയായല്ല, ഞാൻ പ്രവാചകനല്ല എന്നൊക്കെ പറയുമ്പോൾ ഇസ്രായേൽ ജനം കാത്തുസൂക്ഷിച്ചിരുന്ന പ്രതീക്ഷകളിലേക്കാണ് സുവിശേഷകൻ യോഹന്നാൻ്റെ വാക്കുകളിലൂടെ ശ്രദ്ധ തിരിക്കുന്നത്. മിശിഹ, ഏലിയ, പ്രവാചകൻ, ഇതെല്ലാം വരാനിരിക്കുന്ന ഒരു രക്ഷകനെക്കുറിച്ചുള്ള സൂചനകളാണ് നമുക്ക് നൽകുന്നത്. സ്നാപക യോഹന്നാൻ തന്നെ യേശുവിൻ്റെ അടുക്കിലേക്ക് ശിഷ്യന്മാരെ അയച്ച് ചോദിക്കുന്നൊരു ചോദ്യമുണ്ട്. യേശുവിന് വഴിയൊരുക്കാൻ വന്നവനാണ് സ്നാപകൻ. യേശുവിനെ ജനങ്ങൾക്ക് പരിചയപ്പെടുത്തി കൊടുക്കുക ആയിരുന്നു സ്നാപകൻ്റെ മുഖ്യമായ ദൗത്യം. പക്ഷേ താൻ വഴിയൊരുക്കാൻ വന്നവൻ, താൻ ജനക്കൂട്ടത്തിന് മുമ്പിൽ അവതരിപ്പിച്ച അവൻ തന്നെയാണോ യേശു എന്ന സംശയം യോഹന്നാന് സംഭവിച്ചതാണോ അതോ യോഹന്നാന് ശിഷ്യന്മാരെ പ്രേരിപ്പിച്ചിട്ടാണോ നമുക്കറിയില്ല. ഒരു സംശയം ഇവിടെ ഉരുത്തിരിയുകയാണ്. ഈ സാഹചര്യത്തിൽ യോഹന്നാൻ തന്നെ സാക്ഷ്യത്തിനു വേണ്ടി ശിഷ്യന്മാരെ യേശുവിൻ്റെ അടുക്കിലേക്ക് പറഞ്ഞയച്ചു. ലൂക്ക എഴുതിയ സുവിശേഷം 7-ാമത്തെ അധ്യായം 18 മുതൽ 23 വരെയുള്ള വാക്യങ്ങളിൽ ഇത് രേഖപ്പെടുത്തിയിട്ടുണ്ട്. ഈ സംഭവങ്ങളെപ്പറ്റിയെല്ലാം യോഹന്നാൻ ശിഷ്യന്മാർ അവനെ അറിയിച്ചു. അവൻ ശിഷ്യന്മാരിൽ രണ്ടുപേരെ വിളിച്ച് വരാനിരിക്കുന്നവൻ നീ തന്നെയോ അതോ ഞങ്ങൾ വേറൊരുവനെ കാത്തിരിക്കണമോ എന്ന് കർത്താവിനോട് ചോദിക്കാൻ പറഞ്ഞയച്ചു. വരാനിരിക്കുന്നവൻ, അതൊരു സാങ്കേതിക സംജ്ഞയാണ്. വരാനിരിക്കുന്നവൻ, ഇസ്രായേലിനെ രക്ഷിക്കാനായി ദൈവം അയക്കും എന്ന് ഇസ്രായേലിനം പ്രതീക്ഷിച്ചിരുന്നവനാണ് വരാനിരിക്കുന്നവൻ. അതാ നീ തന്നെയാണോ മറ്റാരെയെങ്കിലും കാത്തിരിക്കണമോ? ആ ചോദ്യം ശിഷ്യന്മാർ വീണ്ടും യേശുവിൻ്റെ അടുക്കൽ ഒന്ന് ചോദിക്കും. വരാനിരിക്കുന്നവൻ നീ തന്നെയോ അതോ ഞങ്ങൾ വേറൊരുവനെ കാത്തിരിക്കണമെന്ന് ചോദിക്കാൻ സ്നാപക യോഹന്നാൻ ഞങ്ങൾ നിൻ്റെ അടുക്കിലേക്ക് അയച്ചിരിക്കുന്നു. അപ്പോൾ വരാനിരിക്കുന്നവൻ, അത് ഇസ്രായേലിൽ വളരെയധികം പ്രതീക്ഷ ഉണർത്തിയിരുന്ന ഒരു ആശയമാണ്, ഒരു കാഴ്ചപ്പാടാണ്, ഒരു പ്രതീക്ഷയാണ് വരാനിരിക്കുന്നവൻ. യേശു ആഘോഷപൂർവം ജെറൂസലമിലേക്ക് പ്രവേശിക്കുമ്പോൾ ജെറൂസലമിലെ ജനങ്ങൾ യേശുവിനെ എതിരേൽക്കുന്നത് ഈ ഒരു ആർപ്പുളിയോടുകയാണ്. ഹോസാന, കർത്താവിൻ്റെ നാമത്തിൽ വരുന്നവൻ അനുഗ്രഹീതൻ, വരാനിരുന്നവൻ നീ തന്നെയാണ് എന്ന് ജനങ്ങൾ ഏറ്റുപറയുകയാണ് യേശുവിനെ. അപ്പോൾ വരാനിരിക്കുന്നവനെക്കുറിച്ച് വ്യക്തമായ ചില സൂചനകൾ ഇസ്രായേൽക്കാരുടെ ഇടയിൽ ഉണ്ടായിരുന്നു എന്ന് ഇതിൽ നിന്നെല്ലാം നമുക്ക് അനുമാനിക്കാൻ സാധിക്കും. അത്ഭുതകരമായ അപ്പം വർദ്ധിപ്പിച്ച യേശു തന്നെയാണ് വരാനിരുന്നവൻ എന്ന് ജനങ്ങൾ വിശ്വസിച്ചു. യോഹന്നാൻ എഴുതിയ സുവിശേഷം 6-ാമത്തെ അധ്യായം 14-15 വാക്യങ്ങളിൽ ഇതിനെക്കുറിച്ച് സൂചിപ്പിക്കുന്നുണ്ട്. അവൻ പ്രവർത്തിച്ച അടയാളം കണ്ട ജനങ്ങൾ പറഞ്ഞു, ലോകത്തിലേക്ക് വരാനിരുന്ന പ്രവാചകൻ സത്യമായും ഇവനാണ്. അവർ വന്ന് തന്നെ രാജാവാക്കാൻ വേണ്ടി ബലമായി പിടിച്ചുകൊണ്ടുപോകാൻ ഭാവിക്കുന്നു എന്ന് മനസ്സിലാക്കിയ യേശു വീണ്ടും തനിയെ മലമുകളിലേക്ക് പിന്മാറി. അപ്പോൾ ജനം യേശുവിനെ ഒരു പ്രവാചകനായി കാണുന്നു, വരാനിരുന്ന പ്രവാചകനാണെന്ന് മനസ്സിലാക്കുന്നു. വരാനിരുന്ന പ്രവാചകനെ രാജാവാക്കാനായിട്ട് അവർ ശ്രമിക്കുന്നു. അവരുടെ പ്രതീക്ഷകൾ വ്യക്തമാക്കുന്ന ഒരു സംഭവമാണ്. സമറിയാക്കാരിയുമായുള്ള സംഭാഷണ മധ്യേ ഈ വിഷയം വീണ്ടും വിഷയമാകുന്നുണ്ട്. യേശു സമറിയായുടെ കിണറ്റിൻകരയിൽ വെച്ച് കണ്ടുമുട്ടിയ സ്ത്രീ, ആ സ്ത്രീയുടെ കഴിഞ്ഞ കാല ജീവിതത്തെക്കുറിച്ച് യേശു നടത്തിയ പരാമർശങ്ങൾ അവളെ ഒരു വലിയ ഉൾക്കാഴ്ചയിലേക്ക് നയിച്ചു. അതിപ്രകാരമാണ് പറയുന്നത്. യോഹന്നാൻ എഴുതിയ സുവിശേഷം 4-ാമത്തെ അധ്യായം 19-ാമത്തെ വാക്യം, പ്രഭു അങ്ങൊരു പ്രവാചകനാണെന്ന് ഞാൻ മനസ്സിലാക്കുന്നു. ഞങ്ങൾ പിതാക്കന്മാർ ഈ മലയിൽ ആരാധന നടത്തി, എന്നാൽ യഥാർത്ഥമായ ആരാധനാ സ്ഥലം ജെറൂസലമിലാണ് എന്ന് നിങ്ങൾ പറയുന്നു. അപ്പോൾ യേശുവിനെ പ്രവാചകനായി അംഗീകരിക്കാൻ സന്നദ്ധയാകുന്ന സ്ത്രീ സമറിയാക്കാരി. 25-ാമത്തെ വാക്യത്തിൽ അവളുടെ വാക്യം ഇപ്രകാരമാണ് നമ്മൾ കാണുന്നത്. ആ സ്ത്രീ പറഞ്ഞു, മിശിഹ, ക്രിസ്തു വരും എന്ന് എനിക്കറിയാം. അവൻ വരുമ്പോൾ എല്ലാ കാര്യങ്ങളും ഞങ്ങളെ അറിയിക്കും. യഹൂദരും മാത്രമല്ല സമറിയാക്കാരും ഒരു രക്ഷകനെ പ്രതീക്ഷിച്ചിരുന്നു. ആ രക്ഷകനെ മിശിഹ എന്നാണ് ഇവിടെ വിശേഷിപ്പിക്കുന്നത്. താഹെബ് എന്നാണ് സമറിയാക്കാർ പറയുക, വരാനിരിക്കുന്നവൻ എന്നാണ് അർത്ഥം. അപ്പോൾ ഒരാൾ വരും, അവൻ എല്ലാ കാര്യങ്ങളും അറിയിക്കും, എല്ലാ കാര്യങ്ങളിലും നമ്മളെ നയിക്കും എന്ന പ്രതീക്ഷ ഈ സമറിയാക്കാരെയും വെച്ചു പുലർത്തുന്നുണ്ടായിരുന്നു. യോഹന്നാൻ എഴുതിയ സുവിശേഷം 10-ാമത്തെ അധ്യായത്തിൽ യേശുവിനെ ചോദ്യം ചെയ്യുന്ന നേതാക്കന്മാർ ഇപ്രകാരമാണ് പറയുന്നത്. 10-ാമത്തെ അധ്യായം 24-ാമത്തെ വാക്യം, യഹൂദർ അവൻ്റെ ചുറ്റും കൂടി ചോദിച്ചു, നീ ഞങ്ങളെ എത്ര നാളിങ്ങനെ സന്നിഗ്ധാവസ്ഥയിൽ നിർത്തും? നീ ക്രിസ്തുവാണെങ്കിൽ വ്യക്തമായി ഞങ്ങളോട് പറയുക. അപ്പോൾ യേശു ആണോ ക്രിസ്തു, യേശുവാണോ വരാനിരിക്കുന്നവൻ? സംശയമുണ്ട് ജനങ്ങളുടെ മധ്യേ. ഏതായാലും ഒരു കാര്യം വ്യക്തമാണ്, വരാനിരിക്കുന്ന ഒരാളെക്കുറിച്ച് വളരെയേറെ പ്രതീക്ഷകൾ കാത്തു സൂക്ഷിക്കുന്നുണ്ടായിരുന്നു ഈ ജനം. ലൂക്ക എഴുതിയ സുവിശേഷം 24-ാമത്തെ അധ്യായത്തിൽ എമ്മാഹൗസിലേക്ക് പോകുന്ന ശിഷ്യന്മാരുടെ ഒരു പരാമർശമുണ്ട്. ആ പരാമർശവും വരാനിരിക്കുന്നവനെക്കുറിച്ചുള്ള സൂചനയാണ് നമുക്ക് നൽകുന്നത്. 24-ാമത്തെ അധ്യായം 21-ാമത്തെ വാക്യം, ഇസ്രായേലിനെ മോചിപ്പിക്കാനുള്ളവൻ ഇവനാണ് എന്ന് ഞങ്ങൾ പ്രതീക്ഷിച്ചിരുന്നു. യേശു വാക്കിലും പ്രവൃത്തിയിലും ശക്തനായ പ്രവാചകനായിരുന്നുവെന്നും യഹൂദ നേതാക്കന്മാർ അവരെ ജെറൂസലമിൽ വെച്ച് കൊന്നുകളഞ്ഞുവെന്നും പറഞ്ഞതിന് ശേഷം തങ്ങളുടെ പ്രതീക്ഷകളെല്ലാം തകർന്നുപോയി എന്ന് ഏറ്റുപറയുന്ന ശിഷ്യന്മാരാണ് ഇപ്രകാരം പറയുന്നത്, ഇസ്രായേലിനെ മോചിപ്പിക്കാനുള്ളവൻ ഇവനാണ് എന്ന് ഞങ്ങൾ പ്രതീക്ഷിച്ചിരുന്നു. അപ്പോൾ ഇസ്രായേലിനെ മോചിപ്പിക്കാൻ ഒരാൾ വരും എന്ന പ്രതീക്ഷ വളരെ ശക്തമായിരുന്നു. ഈ പ്രതീക്ഷ യേശുവിൻ്റെ കാലത്ത് എത്രമാത്രം ശക്തമായിരുന്നു എന്ന് ചരിത്രകാരന്മാരും രേഖപ്പെടുത്തുന്നുണ്ട്. ജോസേഫൂസിൻ്റെ ചരിത്രത്തിലൊക്കെ വളരെ വ്യക്തമായി പറയും, അനേകം വ്യക്തികൾ യേശുവിൻ്റെ കാലഘട്ടത്തിൽ പ്രത്യേകിച്ചും 30 മുതൽ അങ്ങോട്ടുള്ള കാലഘട്ടത്തിൽ 30 മുതൽ 64 വരെയുള്ള കാലഘട്ടങ്ങളിൽ അനേകം പേര് രംഗപ്രവേശം ചെയ്യുന്നതായി, പ്രവാചകനാണെന്നും മിശിഹായാണെന്നും രക്ഷകനാണെന്നും മോശയെപ്പോലെ പ്രവാചകനാണെന്നും ഒക്കെ പറഞ്ഞ് ജനങ്ങളെ നയിക്കുകയും ജനങ്ങളെ ഒരുമിച്ച് കൂട്ടുകയും അവസാനം തകർക്കപ്പെടുകയും ചെയ്യുന്ന വ്യക്തികളെക്കുറിച്ച് ജോസേഫോസ് ധാരാളം കാര്യങ്ങൾ രേഖപ്പെടുത്തിയിട്ടുണ്ട്. യേശു തന്നെ ഇപ്രകാരം സൂചനകൾ നൽകുന്നുണ്ട്. മത്തായി എഴുതിയ സുവിശേഷം 24 അധ്യായം 23-24 വാക്യങ്ങൾ പ്രകാരം കാണും. ഇതാ ക്രിസ്തു ഇവിടെ അല്ലെങ്കിൽ അവിടെ എന്ന് ആരെങ്കിലും പറഞ്ഞാൽ നിങ്ങൾ വിശ്വസിക്കരുത്. കാരണം കള്ള ക്രിസ്തുമാരും വ്യാജപ്രവാചകന്മാരും പ്രത്യക്ഷപ്പെടുകയും സാധ്യമെങ്കിൽ തിരഞ്ഞെടുക്കപ്പെട്ടവരെ പോലും വഴിതെറ്റിക്കത്തക്ക വിധം വലിയ അടയാളങ്ങളും അത്ഭുതങ്ങളും കാണിക്കുകയും ചെയ്യും. ഇതാ ഞാൻ മുൻകൂട്ടി അറിയിച്ചിരുന്നു. ഇപ്പോൾ വരാനിരിക്കുന്ന ഒരു വ്യക്തിയെക്കുറിച്ചുള്ള സൂചനകൾ ഇസ്രായേൽ സുവിശേഷങ്ങൾ നമ്മൾ ധാരാളം കാണും. ഇസ്രായേലിൻ്റെ പ്രതീക്ഷയുടെ ഒരു അടിസ്ഥാനമായി നിന്നതും ഈ വരാനിരിക്കുന്ന വ്യക്തിയാണ്. ഇനി ആരാണ് ഈ വരാനിരിക്കുന്നവൻ? ആ വരാനിരിക്കുന്ന വ്യക്തിയെക്കുറിച്ചുള്ള കൂടുതൽ ആഴമേറിയ ഉൾക്കാഴ്ചകൾ നമുക്ക് പഴയ നിയമത്തിൽ നിന്ന് കിട്ടും, സുവിശേഷങ്ങളിൽ നിന്നും. ആ വരാനിരിക്കുന്ന വ്യക്തിയെക്കുറിച്ചുള്ള പ്രതീക്ഷകളാണ് നമ്മൾ കൂടുതൽ ആഴമായി അടുത്ത പ്രഭാഷണത്തിൽ വിശകലനം ചെയ്യാനായിട്ട് ശ്രമിക്കുക. ഇപ്പോൾ നമുക്ക് ഒരു നിമിഷം പ്രാർത്ഥനയോടുകൂടി അവസാനിപ്പിക്കാം. കരുണ്യവാനായ ദൈവമേ, വിമോചനം നൽകാനായി അങ്ങ് തന്നെ ഒരു രക്ഷകനെ അയക്കുമെന്ന് ഇസ്രായേലിന് നൽകിയ വാഗ്ദാനം അവിടുത്തെ പുത്രനെ അയച്ചുകൊണ്ട് ഒന്ന് പൂർത്തിയാക്കി. താവേ, അവിടെ നൽകുന്ന വിമോചനം, അതിൻ്റെ യഥാർത്ഥ സ്വഭാവം, അതിൻ്റെ ആഴവും അതിൻ്റെ അർത്ഥവും ഗ്രഹിക്കാനായി ഞങ്ങളുടെ ഉൾക്കണ്ണുകളെ തുറന്നു തരണമേ. വിമോചകനായി ലോകത്തിലേക്ക് കടന്നു വന്ന യേശുവിനെ രക്ഷകനായി സ്വീകരിക്കാൻ ഞങ്ങളെ അവിടുന്ന് ഒരുക്കണമേ. ഞങ്ങളുടെ ഹൃദയങ്ങളെ അതിനായി ശക്തിപ്പെടുത്തണമേ. ഞങ്ങളുടെ ബുദ്ധിയെ പ്രകാശിപ്പിക്കുകയും അങ്ങയെ സ്വീകരിക്കാനായി ഞങ്ങളുടെ ഹൃദയങ്ങളെ ജ്വലിപ്പിക്കുകയും ചെയ്യണമേ. നിത്യം പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വര, ആമേൻ.